2020 നവംബർ 8 ഞായർ, വാരാന്ത്യ കൗമുദി 3-ാം പേജിൽ നിന്ന്. കാടിന്റെ മക്കൾ കനിവ് തേടുമ്പോൾ. കാടിന്റെ മക്കളാണവർ. ഇന്നും പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നവർ, ഒരു പരാതിയുമില്ലാതെ കാടിന്റെ മണ്ണിൽ ജീവിച്ചു മരിക്കുന്നവർ. ആദിവാസി മേഖലയിൽ കോടികളുടെ വികസന കണക്ക് കേൾക്കുമ്പോഴും അത്രമേൽ ദയനീയതയാർന്നതാണ് അവരുടെ ജീവിതം. ആ മുഖങ്ങളിലൊന്നും പുഞ്ചിരി വിരിയുന്നുമില്ല. ഫീച്ചർ തയ്യാറാക്കിയത് ചിറ്റാർ ആനന്ദൻ. അച്ഛൻ പറഞ്ഞു തരുന്ന കാട്ടിലെ കഥകളായിരുന്നു ബാല്യകാല സന്ധ്യകളെ ഭാവസാന്ദ്രമാക്കിയിരുന്നത്. കാടകത്തിന്റെ കാണാവഴികളിലൂടെ കൈപിടിച്ചു കൊണ്ടുപോയി മലകളും പുഴകളും കന്യാവനങ്ങളുമെല്ലാം കൺകുളിർക്കെ കാണിച്ചു തന്നു. ആനയും പുലിയും കടുവയും കരടിയും കാട്ടുപോത്തും മാനും പാമ്പും കിളികളും എല്ലാം മനസ്സിന്റെ മേച്ചിൻപുറങ്ങളിലൂടെ ഇന്നും സഞ്ചരിക്കുന്നു. നിത്യജീവിതത്തിന് അന്നം തേടിയിരുന്ന വനയാത്രകളിൽ അച്ഛനെയും കൂട്ടുകാരെയും വനത്തെയും വന്യജീവികളെയും നൊമ്പരപ്പെടുത്താതെ കാടിനോടപേക്ഷിച്ചെടുക്കാൻ പഠിപ്പിച്ച ഗുരുനാഥൻ മണ്ണുവനത്തിലെ ചിപ്പൻ മൂപ്പൻ വനസ്മൃതികളിൽ വാനമുട്ടി നിൽക്കുന്നു. ചിപ്പൻ മൂപ്പന്റെ പരമ്പരകളാണ് റാന്നി വനമേഖലയിൽ താമസിച്ചു വരുന്ന മലമ്പണ്ടാര വിഭാഗങ്ങളിൽ അധികവും. വനാന്തരങ്ങളിലെ ആദിമ ഗോത്രത്തിൽപ്പെട്ട മലമ്പണ്ടാര വിഭാഗങ്ങളുമായി ഇടപഴകാനും അവരെപ്പറ്റി കൂടുതൽ അറിയുവാനും സാധിച്ചത് ഒരു വനപാലകനാകാൻ കഴിഞ്ഞതിലൂടെയാണ്. വനം വകുപ്പിന് വേണ്ടി ഇവരുടെ സാമൂഹിക സാമ്പത്തിക സർവേ നടത്താൻ കഴിഞ്ഞതും അനുഗുണമായി. കേരളത്തിൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ അധിവസിച്ചു വരുന്ന മലമ്പണ്ടാരങ്ങൾ നരവംശാസ്ത്രപരമായി അസ്ട്രലോയിഡ് വിഭാഗത്തിൽ പെട്ടവരായാണ് കരുതുന്നത്. ദൃഢഗാത്രരും സാമാന്യം ഉയരവും ഇരുനിറക്കാരുമായ ഇവരെ ആകാര സവിശേഷതകളാൽ വ്യത്യസ്തരായി കാണുവാൻ കഴിയുകയില്ല. എന്നാൽ കാടിനുള്ളിൽ കഴിയുകയും തേനും കുന്തിരിക്കവും ചണ്ണക്കായും മറ്റും വിൽക്കാനും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനുമായി അപൂർവമായി മാത്രം നാട്ടിലെത്തുന്നവരെ വേഷം, ഭാഷ എന്നീ പ്രത്യേകതകളാൽ വേഗം തിരിച്ചറിയാവുന്നതാണ്. തമിഴും മലയാളവും ചേർന്നതാണ് ഇവരുടെ ഗോത്രഭാഷ. ഇവരിൽ ചിലർക്ക് തമിഴ്നാട്ടിലെ മേക്കര, ചൊക്കൻപേട്ട എന്നീ സ്ഥലങ്ങളിൽ ബന്ധുക്കളുണ്ടെന്നതും ശ്രദ്ധേയമാണ്. പുതുതലമുറ ശുദ്ധ മലയാളം സംസാരിക്കുന്നതിനാൽ ഇവരുടെ ഗോത്രഭാഷ അന്യമായി കൊണ്ടിരിക്കുകയാണ്. അച്ചൻകോവിൽ വനമേഖലയായിരുന്നു മലമ്പണ്ടാരങ്ങളുടെ അധിവാസ കേന്ദ്രവും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതുമായ പ്രദേശം. ഗിരിവർഗ കോളനിയിൽ മാത്രമായി 153 കുടുംബങ്ങളും സ്ഥിരതാമസക്കാരല്ലാതെ വനം വകുപ്പ് തേക്ക് തോട്ടിൽ 20 കുടുംബങ്ങളും കൂടി ഏകദേശം 530 അംഗങ്ങൾ താമസിക്കുന്നു. അച്ചൻകോവിൽ നിന്നും 2-3 കുടുംബങ്ങൾ വീതം കോന്നി അച്ചൻകോവിൽ റോഡിന് സമീപ പ്രദേശങ്ങളിലും അച്ചൻകോവിലാറും പമ്പയാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലേക്കും കുടിയേറി പാർക്കുകയുണ്ടായി. ഏകദേശം 2000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള മലമ്പണ്ടാരങ്ങൾ കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ, ആര്യൻകാവ്, മാമ്പഴത്തറ, മുള്ളുമല, കിഴക്കേ വെള്ളം തെറ്റി, പത്തനംതിട്ട ജില്ലയിലെ ആവണിപ്പാറ, മണ്ണീറ, കാട്ടാത്തി, കോട്ടോംപാറ, ഗുരുനാഥൻ മണ്ണ്, ചിപ്പൻകുഴി, അട്ടത്തോട് എന്നീ ഗിരിവർഗ കോളനികളിലും റാന്നി പെരുനാട് ഗ്രാമപഞ്ചായത്തിലെ രാജാമ്പാറ മുതൽ ശബരിമല സന്നിധാനം, സീതത്തോട് പഞ്ചായത്തിലെ ആങ്ങമുഴി, കൊച്ചാണ്ടി മുതൽ ഗവി വരെയുള്ള വനങ്ങളിലും താമസിച്ചു വരുന്നു. ഇടുക്കി ജില്ലയിൽ പീരുമേട്, അമ്പൻകാട്, വണ്ടിപ്പെരിയാർ, സത്രം എന്നിവിടങ്ങളിൽ 13 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഗിരിജൻ കോളനി നിവാസികളായ മലമ്പണ്ടാരങ്ങളിൽ ഭൂരിഭാഗവും നാട്ടാചാര പ്രകാരമുള്ള ജീവിതരീതികളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ്. ഇവരിൽ ചിലർ നവംബർ മാസം മുതൽ വനംവകുപ്പ് ജോലികൾ ചെയ്യുകയും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വനത്തിൽ താമസിച്ച് വനവിഭവ ശേഖരണം നടത്തുകയും ചെയ്യുന്നു. കാടിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മലമ്പണ്ടാരങ്ങളാണ് കാട്ടോടികൾ. സഞ്ചാരപ്രിയരായ ഇവർ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ഋതുഭേദങ്ങളോടിണങ്ങി അനുയോജ്യമായ വനസ്ഥലികളിലേക്ക് മാറി മാറി ഗുഹകളിലും കൊട്ടിലുകളിലും താമസിക്കുന്നവരാണ്. വന്യജീവികളുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഉയർന്ന സ്ഥലത്ത് കാട്ടുകമ്പുകളും ഈറ്റയിലകളും മറ്റും ഉപയോഗിച്ച് കൊട്ടിലുകൾ കെട്ടും. ഇതിലാണ് കൂടുതലായും താമസിക്കുന്നത്. ഇതിന് കുച്ചിലുകൾ എന്നാണ് പറയുന്നത്. മറ്റു മലകളിൽ താമസിക്കുന്ന ഇവരുടെ ബന്ധുക്കൾക്കും വനം ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വാസസ്ഥലം കണ്ടെത്തുന്നതിനുള്ള അടയാളം കാണിക്കാനായി റോഡരികിൽ ഒരു കമ്പ് നാട്ടി അതിനു മുകളിൽ കുപ്പിയോ കവറോ വയ്ക്കും. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ തേനീച്ചകൾ പൂന്തേൻ ശേഖരിക്കുവാൻ കൂട്ടിൽ നിന്നും കൂട്ടത്തോടെ പോവുകയും ശേഖരിച്ച് മടങ്ങുകയും ചെയ്യുന്നത് നിരീക്ഷിച്ചാണ് തേൻകൂടുകൾ സുഗമമായി കണ്ടെത്തുന്നത്. പട്ടികൾ ഇവരുടെ സന്തത സഹചാരികളാണ്. ഉടുമ്പിനെയും മറ്റും പിടിച്ചാൽ അതുപോലെ തന്നെ യജമാനനെ ഏൽപ്പിക്കും. വനസഞ്ചാരവേളയിൽ കുട്ടികൾക്കും എടുക്കാവുന്ന ഭാരങ്ങൾ നൽകുകയും അവരെ മരം കയറുന്നതിനും ചെറുജീവികളെ പിടിക്കാനും നൂറാൻ മുതലായ ഭക്ഷ്യവസ്തുക്കൾ തുരന്നെടുക്കുവാനും പരിശീലിപ്പിക്കും. കുഞ്ഞുങ്ങളുമായി സഞ്ചരിക്കുമ്പോൾ തുണി സഞ്ചയിലിട്ട് മാറാപ്പിൽ തൂക്കിയിടും. പുരുഷന്മാരും സ്ത്രീകളും അർത്ഥനഗ്നരായിരിക്കും. കുളിക്കുക, പല്ലു തേക്കുക, തുണി നനച്ചുടുക്കുക എന്നീ ശീലങ്ങളൊന്നുമില്ല. പഴയ കാലത്ത് അരയാഞ്ഞിലിയുടെ തോൽ ചതച്ചുണക്കി വസ്ത്രമായി ഉപയോഗിച്ചിരുന്നു. കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിൽ ഇവർ വിമുഖരാണ്. കാടാണിവരുടെ സ്കൂൾ. ചുട്ടതും പുഴുങ്ങിയതുമായ ഭക്ഷണങ്ങളാണ് കൂടുതലായും ആഹരിക്കുന്നത്. കുച്ചിലുകളിലും പുറത്തും രാവും പകലും തീ കൂട്ടിയിരിക്കും. ഇത് ഭക്ഷണം പാചകം ചെയ്യുന്നതിനും തണുപ്പകറ്റാനും വന്യജീവികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്നതിനും ഉപകരിക്കുന്നു. വിശക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഭക്ഷണം കഴിക്കും. വനത്തിൽ സഞ്ചരിക്കുമ്പോൾ തേനിടയിലെ തേനും പുഴുവും കൂടിയുള്ള ഭാഗം കൂടാതെ കായ്കൾ, പഴങ്ങൾ എന്നിവയും ഭക്ഷിക്കും. മാന്തൽ, കാച്ചിൽ, മുക്കിഴങ്ങ് എന്നിവ ചുട്ടും പുഴുങ്ങിയും ചൂണ്ടപ്പന, ആഴത്തുംപന, ചണ്ടക്കിഴങ്ങ് എന്നിവയുടെ പൊടി കുഴച്ച് അടയും അപ്പവും ഉണ്ടാക്കി തേൻ ചേർത്തും കഴിക്കും. കൂടാതെ ചെറുജീവികൾ, കാട്ടരുവികളിലെ മീൻ എന്നിവയും കരിയാപ്പിൻ ചീര, മ്ലാൻചീര, അടപ്പൊതിയൻ ചെടിയുടെ പൂവും ഇലയും തേനടയിലെയും കടന്തൽക്കൂടിലെയും പുഴുക്കൾ എന്നിവ തോരനും വയ്ക്കാറുണ്ട്. ഉടുമ്പിന്റെ മാംസം ഇഷ്ടവിഭവമാണ്. വിവാഹത്തിന് പ്രത്യേക ചടങ്ങുകളോ പ്രാധാന്യമോ ഇല്ല. സ്ത്രീ വയസ്സറിയിച്ച് കഴിയുന്നതോടെ ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നു. ഋതുവായ പെണ്ണിനെ 7 ദിവസം വരെയും പ്രസവകാലത്ത് 1 മാസം വരെയും കൂടെ താമസിപ്പിക്കുകയില്ല. ചെറിയൊരു കുച്ചിലുണ്ടാക്കി അവിടേക്ക് മാറ്റി താമസിപ്പിക്കും. ഈ കുച്ചിലിന് വാലായ്മപുര എന്നാണ് പറയുന്നത്. പ്രസവം കഴിഞ്ഞ സ്ത്രീ 3 മാസത്തിന് ശേഷമേ പാചകം ചെയ്യുകയുള്ളൂ. ബഹുഭാര്യത്വവും അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കലും സർവ്വസാധാരണമാണ്. സന്താന നിയന്ത്രണത്തിന് പ്രത്യേക മാർഗങ്ങളൊന്നും അവലംബിക്കുന്നില്ലെങ്കിലും 2-3 കുട്ടികളിൽ കൂടുതൽ ഇവർക്കുണ്ടാകുന്നില്ല എന്നത് പ്രത്യേകതയാണ്. കുഞ്ഞുങ്ങളെ പല്ലുമുളയ്ക്കുന്നതുവരെ പാലൂട്ടും. പ്രസവാനന്തരം 5-ാം ദിവസം കുമ്പിൾ, നെല്ലി, ഉദി എന്നീ മരങ്ങളുടെ തൊലിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ചെറു ചൂടോടെ കുളിപ്പിക്കുകയും മഞ്ഞൾ ശരീരമാസകലം പുരട്ടുകയും ചെയ്യും. 10 ദിവസത്തോളം ഉപ്പ് ഉപയോഗിക്കുകയോ പച്ചവെള്ളം കുടിക്കുകയോ ചെയ്യുകയില്ല. തിളപ്പിച്ചാറ്റിയ ഇഞ്ചി വെള്ളമാണ് കുടിക്കുക. പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളും ഇവർക്കിടയിലില്ല. മലദൈവങ്ങൾ, ചാവുകൾ, ശാസ്താവ് എന്നിവരെ ആരാധിക്കുന്നു. ഊരുമൂപ്പൻ ഉണ്ടെങ്കിലും പ്രത്യേക അധികാരങ്ങളോ നിയന്ത്രണമോ ഇല്ല. മൂപ്പനും എല്ലാവർക്കുമായി മലദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥന നടത്തും. മരണപ്പെട്ട ആളിനുമേൽ പുരമറച്ചിട്ട ശേഷം മറ്റൊരു മലയിലേക്ക് താമസം മാറുകയായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. ശവശരീരത്തെ സ്പർശിക്കുന്നതിന് ഇക്കാലത്തും വിമുഖത കാട്ടാറുണ്ടെങ്കിലും കുഴിച്ചിടുന്നതിനു മുമ്പ് പൂജാകർമ്മങ്ങൾ മൂപ്പന്റെ സാന്നിധ്യത്തിൽ തുള്ളൽ കരാൻ നടത്താറുണ്ട്. കുഴിക്കരികിൽ വച്ച ശവശരീരത്തിനു മുമ്പിൽ നിലവിളക്കും ചുവന്ന തുണിയും വയ്ക്കും. അതിനു മുമ്പിൽ മരിച്ചയാളിന്റെ അവകാശിയെ തലയിൽ തുണിയിട്ടിരുത്തും. വിളക്കിനരികിലെത്തുന്ന പ്രാണിയെ തുണികൊണ്ട് പിടിച്ച് കൊല്ലാതെ ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കും. മരിച്ച ആളിന്റെ ചാവ് ചെറുജീവിയായി ജനിച്ചതിനാൽ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ശവശരീരത്തോടൊപ്പം മുമ്പ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, പാത്രങ്ങൾ എന്നിവയും അടക്കം ചെയ്യും. 3-ാം ദിവസം ജീവിയെ മറ്റൊരു മലയിൽ കൊണ്ടുപോയി തുറന്നുവിടും. പ്രാണി ചത്താൽ ചാവിന് സന്തോഷം ലഭിക്കുകയില്ലെന്നും പ്രേതബാധ ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. 40 ദിവസം കഴിയാതെ ഉറ്റ ബന്ധുക്കൾ മാംസാഹാരം ഭക്ഷിക്കുകയോ മരം കയറുകയോ തേനെടുക്കുകയോ ചെയ്യാറില്ല. ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് വളരെയധികം അറിവുള്ളവരാണിവർ. രോഗചികിത്സയ്ക്ക് മരുന്നും മന്ത്രവും ഉപയോഗിക്കുന്നു. പാമ്പുകടിയേറ്റാൽ വെള്ളമോതി ഒഴിക്കുകയും അണലിവേഗമരത്തിന്റെ പട്ട അരച്ച് വെള്ളത്തിലോ പാലിലോ ചേർത്ത് കുടിക്കുകയും കടിയേറ്റ ഭാഗത്ത് പൂശുകയും ചെയ്യും. കീരിക്കിഴങ്ങും ഉപയോഗിക്കാറുണ്ട്. തലവേദനയ്ക്ക് എരിവള്ളി ചതച്ച് മൂക്കിൽ വലിക്കും. മൈഗ്രെയിനിന് കൊടിഞ്ഞിക്കുരു അരച്ച് നെറ്റിയിൽ പുരട്ടും. പല്ലുവേദന ഉണ്ടായാൽ ആടുതൊടാ പാലയുടെ ഇലഞ്ഞെരുടി പല്ലിൽ വയ്ക്കും. മുട്ടവേദനയ്ക്ക് ഉദിമരത്തിന്റെ തൊലി ചതച്ച് വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് കുഴമ്പാക്കി പുരട്ടും. മിക്ക രോഗങ്ങൾക്കും ഇവർ ഒറ്റമൂലി ചികിത്സ നടത്താറുണ്ട്. തേൻ, കുന്തിരിക്കം, ഏലയ്ക്ക, പൊന്നാമ്പൂ, ചിത്തിരപ്പൂ, മല്ലിപ്പൂ, പാച്ചോറ്റി തൊലി, കസ്തൂരിമഞ്ഞൾ, ഇഞ്ചാപ് എന്നീ ചെറു വനോൽപ്പന്നങ്ങൾ വനസംരക്ഷണ സമിതികൾ, ട്രൈബൽ സൊസൈറ്റി എന്നിവർക്കും നാട്ടിലും വിൽക്കുന്നു. സുരക്ഷിതമായ താമസ സൗകര്യം സ്വപ്നം കാണുന്ന വനവാസികളാണിവർ. ചെറുകിട വനോൽപ്പന്ന വിൽപ്പനയിൽ ഇടത്തട്ടുകാരുടെ സാമ്പത്തിക ചൂഷണം ഇല്ലാതാക്കേണ്ടതാണ്. വനവിഭവങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കാൻ ആവശ്യമായ പരിശീലനം വനം വകുപ്പ് നൽകേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. അംഗീകാരം ലഭിച്ചിട്ടും നിലയ്ക്കലിൽ ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂൾ ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. പണം സൂക്ഷിച്ച് വയ്ക്കുന്നതിനോ ചെറിയ മണ്ണം വിനിയോഗിക്കുവാനോ ഇവർക്കറിയുകയുമില്ല. സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായി വളരെ പിന്നിലായി കഴിയുന്ന അസംഘടിതരായ ഈ ഗോത്രവിഭാഗത്തിന്റെ പുരോഗതിക്ക് അധികൃതർ മനസ്സ് കാണിക്കണം.